ദൈവപൈതൽ പന്നിക്കൂട്ടത്തിൽ ജീവിതം എന്നേക്കുമായി തുടരുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ അപ്പന്റെ മകനാണ്, പന്നിയല്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. പന്നികൾ പന്നിക്കൂട്ടത്തിൽ വളരുന്നു, മക്കൾക്ക് അപ്പന്റെ വീട്ടിൽ പാർക്കുവാനാണ് ആഗ്രഹം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാത്തവർ വാസ്തവത്തിൽ മൂഢന്മാരാണ്. മറ്റുള്ളവരുടെ തോൽവിക്ക് കാരണമായ സാഹചര്യങ്ങളിൽ തന്നെ നാം തുടർന്നാൽ തോൽവി നിശ്ചയമല്ലേ? തങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നവർ നമുക്ക് പാഠമാകുന്നില്ല എങ്കിൽ എത്ര പരിതാപകരമായ അവസ്ഥയിൽ നാം ആയിത്തീരുവാനിടയുണ്ട്. അതെ, തെറ്റുകൾ ആവർത്തിക്കരുത്. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും പഠിക്കാതെ പരാജയപ്പെട്ട ചിലരുടെ അനുഭവങ്ങളാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ഇന്നത്തെ ജീവസന്ദേശം പരിപാടിയിലേക്ക് താങ്കളെ അതിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിഭജിക്കപ്പെട്ട ഇസ്രായേലിലെ, അതെ, വടക്കേ രാജ്യത്തെയും തെക്കേ രാജ്യത്തെയും രാജാക്കന്മാരെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യായത്തിലും ഈ രണ്ട് രാജ്യത്തിലെയും ചില രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെക്കേ രാജ്യത്തിൽ ദാവീദിന്റെ സന്തതികളാണ് രാജാക്കന്മാരായി വരുന്നത്. എന്നാൽ വടക്കേ രാജ്യം ഭരിക്കുന്നത് ദുഷ്ടന്മാരായ രാജാക്കന്മാരാണ്. പിതാവിന്റെ പുത്രൻ തന്നെ ഭരിക്കണം എന്നില്ല. നാം ഉദാഹരണം കണ്ടു. യെരോബെയാം ഭരിച്ചതിനുശേഷം അവന്റെ മകൻ ഭരിച്ചു. എന്നാൽ അതിനുശേഷം അവന്റെ മകനെ നീക്കി രാജഭാരം വേറെ ഒരാൾ ഏറ്റെടുത്തതായി നാം കണ്ടു. 15 അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചിരുന്നല്ലോ. ഞാൻ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കാം. നെബോത്തിന്റെ മകനായ യെരോബെയാം രാജാവിന്റെ 18 ആണ്ടിൽ അബിയാം യഹൂദയിൽ വാണു തുടങ്ങി. അവൻ 3 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ. അവൾ അബിശാലോമിന്റെ മകളായിരുന്നു. തന്റെ അപ്പൻ മുമ്പേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. അബിയാം അവന്റെ അപ്പന്റെ പാപവഴികളിലെല്ലാം നടന്നു. അവന്റെ അപ്പന്റെ മാതൃക തന്നെയാണ് അവൻ പിന്തുടർന്നത്. അവന്റെ അപ്പനും കുറ്റക്കാരനാണ്. കാരണം തെറ്റായ മാതൃകയാണ് അവൻ മകന് കാണിച്ചു കൊടുത്തത്. ഒരു നല്ല ഭവനത്തിലല്ല അബിയാം വളർത്തപ്പെട്ടത്. അവൻ ഒരു നീചനും നീതികെട്ടവനുമായ രാജാവായിരുന്നു. അതിന് അവന്റെ അപ്പനും അമ്മയും ഒരു വിധത്തിൽ ഉത്തരവാദികളായിരുന്നു. അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ചോ, ഇത് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രസ്താവനയാണ്. ഈ രാജാക്കന്മാർക്കെല്ലാം ദാവീദായിരുന്നു മാനദണ്ഡമായിരുന്നത്. മാനുഷിക മാനദണ്ഡമായി ദാവീദിനെ ഇവിടെ കാണിച്ചിരിക്കുന്നു. എങ്കിലും ദൈവം അംഗീകരിച്ച മാനദണ്ഡമായിരുന്നു ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ വളരെയേറെ പരാജയങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ദൈവം അംഗീകരിച്ചിരുന്ന ഒരു മാനദണ്ഡം. 4 വാക്യത്തിൽ, എങ്കിലും ദാവീദിന് നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും യെരുശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരുശലേമിൽ ഒരു ദീപം നൽകി. കർത്താവായ യേശുക്രിസ്തു വരെ ദാവീദിന്റെ വംശത്തിന് അവസാനമുണ്ടാകയില്ല. എന്നാൽ ദാവീദിന്റെ വംശം ക്രിസ്തുവിനോടുകൂടെ അവസാനിക്കുന്നതായി കാണാം. ക്രിസ്തുവിന് ശേഷം നമുക്ക് ദാവീദിന്റെ വംശത്തെ പിന്തുടരുവാൻ കഴിയുകയില്ല. ദാവീദിനോട് ദൈവം ചെയ്ത നിയമം നിവൃത്തിയാകുന്നതുവരെ വിളക്ക് മങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ലോകത്തെ ഭരിക്കുന്ന ഒരുവൻ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. 5 വാക്യം, ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. മനോഹരമായ പ്രസ്താവനയില്ലേ? ദാവീദിനെ ഒരു മാനദണ്ഡമായി ദൈവം അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? അവന്റെ പാപം കൊണ്ടാണോ? അല്ല. ദാവീദിന്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട പാടായി അത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം വാസ്തവത്തിൽ ദാവീദിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല എന്നാണ് ദൈവം പറയുന്നത്. ഊരിയാവിനെ സംബന്ധിച്ച കാര്യം ദാവീദിന്റെ ജീവിതത്തിലെ ഇരുണ്ട രേഖയായിരുന്നു. മറ്റെല്ലാ കാര്യത്തിലും ദാവീദ് ദൈവത്തെ അനുസരിച്ചു. ബാബിലോണിലെ രാജാവ് ജീവിച്ചതുപോലെ എന്നും പാപത്തിലല്ല ദാവീദ് ജീവിച്ചത്. ദാവീദ് ഒരിക്കൽ ചെയ്ത തെറ്റ് ബാബിലോൺ രാജാവ് ദിവസവും ആവർത്തിച്ചിരുന്നു എന്നോർക്കണം. ഇസ്രായേലിലെ രാജാവ് എല്ലാ വാരാന്ത്യ ആഘോഷങ്ങളിലും ഈ പറഞ്ഞതുപോലെയായിരുന്നു ജീവിച്ചിരുന്നത്. ഈ ചിന്ത നമ്മുടെ കർത്താവ് മുടിയനായ പുത്രന്റെ ഉപമയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മകൻ പന്നിക്കൂട്ടത്തിൽ ചെന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ ദൈവപൈതൽ പന്നിക്കൂട്ടത്തിൽ ജീവിതം എന്നേക്കുമായി തുടരുകയില്ല. കാരണമെന്താണെന്നറിയാമോ? അവൻ അപ്പന്റെ മകനാണ്, പന്നിയല്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. പന്നികൾ പന്നിക്കൂട്ടത്തിൽ വളരുന്നു, മക്കൾക്ക് അപ്പന്റെ വീട്ടിൽ പാർക്കുവാനാണ് ആഗ്രഹം. ഒരിക്കൽ വീട് വിട്ടുപോകുവാൻ ഇടയായാൽ പോലും മടങ്ങിവരും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്ക് പന്നിക്കൂട്ടത്തിലാണ് ജീവിക്കുവാൻ ആഗ്രഹമെങ്കിൽ താങ്കൾ ആരാകുന്നു എന്ന വസ്തുതയാണ് അത് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ന് താങ്കൾ എവിടെയായിരുന്നാലും താങ്കളുടെ ഹൃദയത്തിൽ ക്ഷമയ്ക്കായി ദൈവത്തോട് നിലവിളിക്കാനുള്ള താൽപര്യമുണ്ടെങ്കിൽ അവൻ താങ്കളുടെ നിലവിളി കേൾക്കും. താങ്കൾ അവന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുമെങ്കിൽ അവൻ താങ്കളെ സ്വീകരിക്കും. ദാവീദ് പാപം ചെയ്തു, എന്നാൽ അവൻ തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ താൽപര്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു. ദാവീദ് ശ്രേഷ്ഠനായൊരു വ്യക്തിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ദാവീദിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുന്നതിന് പോലും നാം വാസ്തവത്തിൽ യോഗ്യരല്ല. ദാവീദ് ശ്രേഷ്ഠനായൊരു ദൈവ മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, അവൻ രാജാക്കന്മാർക്കെല്ലാം ഒരു മാനദണ്ഡമായി തീരുകയും ചെയ്തതായി നാം കാണുന്നു. 15 അധ്യായത്തിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ, രഹോബയാമും യെരോബയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇത് ആഭ്യന്തര കലഹത്തിന്റെ കാലമായിരുന്നു. സഹോദരന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയം, അത് രാജ്യത്തെ വളരെയധികം ബലഹീനമാക്കിയതായി കാണുവാൻ കഴിയുന്നു. അബിയാമിന്റെ കാലശേഷം അവന്റെ മകനായ ആസ രാജാവാകുന്നതായി നാം വായിക്കുന്നു. 7-8 വാക്യങ്ങളിൽ അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അബിയാമും യെരോബയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു. അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. അബിയാം തന്റെ ഭരണകാലത്ത് നല്ല കാര്യം യാതൊന്നും, അതെ, ശ്രദ്ധേയമായതൊന്നും ചെയ്തതായി പറയുന്നില്ല. അവൻ തിന്മ മാത്രമാണ് പ്രവർത്തിച്ചത്. അവനൊരു ദുഷ്ടനായ രാജാവായിരുന്നു. അവൻ നിദ്ര പ്രാപിക്കുകയും അവന്റെ പിതാക്കന്മാരെ പോലെ അടക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അബിയാമിന്റെ ശേഷം അവന്റെ മകനായ ആസ രാജഭാരമേറ്റു. 1 ഉത്തമനായ രാജാവിനെയാണ് ഇവിടെ നാം കാണുന്നത്, യഹൂദയിലെ 1 ഉത്തമനായ രാജാവ്. 9-11 വരെയുള്ള വാക്യങ്ങളിൽ രാജാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇസ്രായേൽ രാജാവായ യെരോബയാമിന്റെ 20 ആസ യഹൂദയിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്ന് പേർ. അവൾ അബിശാലോമിന്റെ മകൾ ആയിരുന്നു. ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. യെരോബയാമിന്റെ ഭരണത്തിന്റെ അവസാന 2 ആസ രാജാവായിരുന്നു. ആസ 41 വർഷം ഭരിച്ചു. ദീർഘകാലം രാജാവായിരിക്കുവാൻ ആസയ്ക്ക് അവസരം ലഭിച്ചതായി നാം കാണുന്നു. വാസ്തവത്തിൽ ആസയേക്കാൾ കൂടുതൽ കാലം രാജ്യം ഭരിച്ചിട്ടുള്ളവർ 2 മാത്രമാണ്. ഉസിയാവും മനശ്ശെയുമാണവർ. ആസയുടെ അമ്മയുടെ പേര് മയാഖ എന്നായിരുന്നു. ആസ ഒരു ഉത്തമനായ രാജാവായിരുന്നു. അവൻ സൽസ്വഭാവിയും ഉത്തമനായ ഭരണാധിപനുമായിരുന്നതിന്റെ മഹത്വം അവന്റെ അമ്മയ്ക്ക് ലഭിക്കുന്നതായി നാം കാണുന്നു. അത് വളരെ ശ്രദ്ധേയമായ കാര്യമത്രേ. വീണ്ടും നാം കാണുന്നത് ഒരു രാജാവ് ദുഷ്ടനോ നല്ലവനോ എന്ന് തീരുമാനിച്ചിരുന്നത് ദാവീദിന്റെ മാനദണ്ഡത്തിലായിരുന്നു എന്നാണ്. ആസ ദാവീദാകുന്ന മാനദണ്ഡത്തിനനുസരിച്ച് ജീവിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ചതായി കാണുവാൻ കഴിയും. അവൻ എന്താണ് ചെയ്തത് എന്ന് നോക്കാം. 12 വാക്യം, അവൻ പുരുഷ ആയുധനക്കാരെ ദേശത്തുനിന്ന് പുറത്താക്കി. തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. സ്വവർഗരതി സോദോമ്യരുടെ പാപത്തിന് ആസ എതിരായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഏതൊരു ജാതിയുടെയും ധാർമ്മികമായ അധപ്പതനത്തെ കാണിക്കുന്നതായിരുന്നു സോദോമ്യരുടെ പാപം. മനുഷ്യൻ അതിനേക്കാൾ അധപ്പതിക്കുവാൻ കഴിയുകയില്ല എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യൻ അത്രമാത്രം അധപ്പതിക്കുമ്പോൾ ദൈവവും അവനെ കൈവിടുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് റോമലേഖനം 1 26 27 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതെ, ദൈവം കൈവിടുന്നതായ വിധത്തിൽ മനുഷ്യൻ അധപ്പതിക്കുന്നതായ അവസ്ഥ. ആസ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തതായിട്ടത്രേ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അവനൊരു നല്ല രാജാവായിരുന്നു എന്ന് നാം കാണുന്നു. 13-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അന്യദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നതും തടഞ്ഞു, അത് ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞതായി നാം കാണുന്നു. 14 വാക്യത്തിൽ ആസയെക്കുറിച്ച് പറയുന്നത്, അവന്റെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു എന്നാണ്. ജീവനുള്ള സത്യദൈവത്തിൽ ഏകാഗ്രഹൃദയത്തോടെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ഒരു രാജാവായിരുന്നു ആസ. അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചിരുന്നില്ല. അവൻ ദൈവത്തെ സംശയിക്കുകയോ ദൈവത്തെ അനുസരിക്കാതിരിക്കുകയോ ചെയ്തില്ല എന്നർത്ഥം. 11 വാക്യത്തിൽ നാം കാണുന്നത്, ആസ തന്റെ പിതാവായ ദാവിദിനെപ്പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്നാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതായിരുന്നു ആസയുടെ ഉദ്ദേശം. അതിൽ അവൻ ഏകാഗ്രമായിരുന്നു. അതേ സുഹൃത്തെ, ഇന്ന് നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ലേ കൂടുതൽ ശ്രമിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടകരമായ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള താൽപര്യമാണോ നമുക്കുള്ളത് എന്ന് നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ആസയുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ബയശയുമായുള്ള യുദ്ധത്തെക്കുറിച്ചാണ് തുടർന്ന് നാം വായിക്കുന്നത്. ആസയും ഇസ്രായേൽ രാജാവായ ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. ഇസ്രായേൽ ദേശവും യഹൂദ ദേശവും തമ്മിലുള്ള ആഭ്യന്തര കലഹം തുടർന്നുകൊണ്ടിരുന്നു. ഇസ്രായേൽ രാജാവായ ബയശയുമായി ആസയ്ക്ക് യുദ്ധമുണ്ടായിരുന്നു. ആസ മറ്റ് പല കാര്യങ്ങളും ചെയ്തതായി പറഞ്ഞിരിക്കുന്നു. വടക്കേ ദേശത്ത് പ്രബലമായിക്കൊണ്ടിരുന്ന ആരാം രാജാവിനെ പ്രീതിപ്പെടുത്തേണ്ടതായി വന്നു എന്ന് തുടർന്ന് നാം കാണുന്നു. 18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കയ്യിലേൽപ്പിച്ചു. ആസ രാജാവ് ദമ്മശക്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ തബ്രിമോന്റെ മകൻ ബെൻഹദദ് എന്ന ആരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. ആരാം രാജാവായ ബെൻഹദദിനെ പ്രീതിപ്പെടുത്തുവാൻ ആസ ദേവാലയത്തിൽ ശേഷിച്ചിരുന്ന വെള്ളിയും പൊന്നും സമ്മാനമായി കൊടുത്തയക്കുകയാണ് എന്ന് നാം കാണുന്നു. അത് തന്റെ രാജ്യത്തെ ആക്രമിക്കാതിരിക്കുന്നതിന് ആ ബെൻഹദദുമായൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതായി നാം കാണുന്നു. ആസ ചെയ്ത തെറ്റായൊരു പ്രവൃത്തിയായിരുന്നു ഇത്. തുടർന്ന് 22 വാക്യം നാം കാണുമ്പോൾ ആസ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി, ഒട്ടൊഴിയാതെ യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി. അവർ ചെന്ന് ബയശ പണിതുറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുവന്നു. ആസ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗബയും മിസ്പയും പണിതുറപ്പിച്ചു. സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് ആസ ഇതൊക്കെയും ചെയ്തത്. ആസയുടെ പിൻഗാമിയായി അവന്റെ മകനായ യഹോശഭാത്ത് രാജാവായി തീർന്നു എന്ന് നാം വായിക്കുന്നു. 23-24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവർത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു. ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ പിതാവായ ദാവിദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോശഭാത്ത് അവന് പകരം രാജാവായി. യഹോശഭാത്തും ഒരു നല്ല രാജാവായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് 25-26 വാക്യങ്ങൾ വരുമ്പോൾ നാദാബ് കൊല്ലപ്പെടുകയും ബയശ രാജാവാകുകയും ചെയ്യുന്നു. 25-26 യഹൂദ രാജാവായ ആസയുടെ 2 ആണ്ടിൽ യെരോബെയാമിന്റെ മകനായ നാദാബ് ഇസ്രായേലിൽ രാജാവായി. അവൻ 2 സംവത്സരം ഇസ്രായേലിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെക്കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. എന്നാൽ ഇസാക്കാർ ഗോത്രക്കാരനായ അഹിയാവിന്റെ മകനായ ബയശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. ഫലസ്തീർക്കുള്ള ഗിബ്ബെദോനിൽ വെച്ച് അവനെ കൊന്നു. നാദാബും എല്ലാ ഇസ്രായേലും ഗിബ്ബെദോനെ വളഞ്ഞിരിക്കുകയായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 2 ആണ്ടിലാണ് നാദാബ് ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചത്. 2 വർഷം നാദാബ് ഇസ്രായേലിൽ ഭരണം നടത്തി. ഈ ദുഷ്ട രാജാക്കന്മാരുടെ കാലത്ത് വടക്കേ രാജ്യമായ ഇസ്രായേലിൽ അധികം രാഷ്ട്രീയ കുഴപ്പങ്ങളും പാപവും നടമാടിയിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എപ്പോഴെങ്കിലും സമാധാനമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ആസയും ബയശയും തമ്മിൽ എന്നും യുദ്ധമായിരുന്നു. തുടർച്ചയായുണ്ടായിരുന്ന ആഭ്യന്തര യുദ്ധം 2 രാജ്യങ്ങളുടെയും ശക്തി ക്ഷയിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ആഭ്യന്തര കലഹം കാരണം രണ്ട് രാജ്യങ്ങളും ചുറ്റുപാടുമുള്ള ശക്തികൾക്ക് കീഴ്പ്പെടേണ്ടതായി വന്നു. മിസ്രൈമ്യർ, അരാമിയർ, അവസാനം അസീരിയർ എന്നിവരാൽ വടക്കേ രാജ്യം ആക്രമിക്കപ്പെട്ടു. അവർ തങ്ങളുടെ വഴികളിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാകാഞ്ഞതാണ് അതിന് കാരണം എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതെ, അറിഞ്ഞ സത്യത്തിൽ നിന്നും അകന്നുപോകുന്നതായ അനുഭവം. 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ യേഹൂവിൽ കൂടി ബയശയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി എന്ന് നാം കാണുന്നു. അതെ, 16 അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ബയശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹൂവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി വെച്ചു. നീയോ യെരോബെയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എന്റെ ജനമായ ഇസ്രായേലിനെക്കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുകയാൽ ഇതാ ഞാൻ ബയശയെയും അവന്റെ ഗൃഹത്തെയും അശേഷം അടിച്ചുവാരിക്കളയും. നിന്റെ ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഗൃഹത്തെ പോലെ ആക്കും. ബയശയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എത്ര ശോചനീയമായ ഒരു അറിയിപ്പില്ലേ! രാജാവിന്റെ ജീവിതത്തിലെ ഒരു ദുഃഖകരമായ കാലയളവായിരുന്നത്. യെരോബെയാമിന്റെ പാപവഴികൾ ബയശയും പിന്തുടർന്നതുകൊണ്ട് അവനും കഠിനമായി ശിക്ഷിക്കപ്പെടും. നായ്ക്കൾ കടിച്ചു തിന്നുന്ന അവസ്ഥയിലാണ് അവരൊക്കെ വരുവാൻ പോകുന്നത്. വടക്കേ രാജ്യത്തിലെ ആദ്യത്തെ രാജാവായിരുന്ന യെരോബെയാമിന്റെ വംശത്തെ അവരുടെ മ്ലേച്ഛമായ പാപത്തിന്റെ ഫലമായി ദൈവം നശിപ്പിച്ചു. എന്നിട്ടും ബയശ അതേ പാപത്തിൽ ജീവിച്ചു. എത്ര വിഡ്ഢിത്തരം! തനിക്ക് മുൻപേ പോയവരുടെ ഉദാഹരണത്തിൽ നിന്നും ബയശ പഠിച്ചില്ല. തന്റെ പാപത്തിന് ശിക്ഷ കിട്ടും എന്ന് ബയശ ചിന്തിച്ചെന്ന് തോന്നുന്നില്ല. സ്വന്തം ജീവിതത്തിലെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് തെറ്റുകൾ തിരുത്തി ജീവിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. ദൈവവഴികളിൽ നിന്നും അകന്ന് ജീവിച്ചവരുടെ സന്തതികൾ കടന്നുപോകുന്ന ന്യായവിധി കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കുന്നവർ തങ്ങൾക്ക് തന്നെ നാശം വരുത്തിവെക്കുന്നവരാണ്. പാപത്തെ ശിക്ഷിക്കാതെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല. പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അധികം ശിക്ഷാവധിയിലാകാതെ രക്ഷപ്പെടാം. 6 വാക്യങ്ങളിൽ നാം കാണുന്നത് ബയശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, അവനെ തിർസയിൽ അടക്കം ചെയ്തു. അവന്റെ മകൻ ഏല അവന് പകരം രാജാവായി. ബയശ യെരോബെയാം ഗ്രഹത്തെപ്പോലെ ഇരുന്നു. തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ അവൻ യഹോവയെ ക്രൂദ്ധിപ്പിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗ്രഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യേഹൂ പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹൂദ രാജാവായ ആസയുടെ 26 ബയശയുടെ മകൻ ഏല ഇസ്രായേലിൽ രാജാവായി. തിർസയിൽ 2 വാണു. ഏല 2 ഭരണം നടത്തിയുള്ളൂ. അപ്പോഴേക്കും അവന്റെ സൈന്യാധിപനായിരുന്ന സിമ്രി അവനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി എന്ന് നാം വായിക്കുന്നു. 9 വാക്യങ്ങളിൽ, എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിമ്രി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. അവൻ തിർസയിൽ തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്ത് കടന്ന് യഹൂദ രാജാവായ ആസയുടെ 27 അവനെ വെട്ടിക്കൊന്നു. അവന് പകരം രാജാവായി. ഏല കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിമ്രി അകത്ത് എന്ന് ഏലയെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. വടക്കേ ദേശത്തെ ഗൂഢാലോചനക്കാർ കാരണം അവിടെ യാതൊരുത്തരും സുരക്ഷിതരായിരുന്നില്ല. ഏലയെ കൊന്ന ശേഷം സിമ്രി അവന് പകരം രാജാവായി. സിമ്രിക്കും അധിക കാലം ഭരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കാണുന്നു. 7 മാത്രമാണ് സിമ്രി ഭരിച്ചത് എന്ന് നാം വായിക്കുന്നു. 15 വാക്യം നോക്കിക്കാട്ട്, യഹൂദ രാജാവായ ആസയുടെ 27 സിമ്രി തിർസയിൽ 7 രാജാവായിരുന്നു. അന്ന് പടജനം ഫലസ്തീർക്കുള്ള ഗിബദോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു. ഇതൊരു ചരിത്രമാണ്. 7 ഭരിച്ച ഒരു രാജാവ് എന്തുമാത്രം പണികൾ ചെയ്താണ് അവൻ രാജാവായത്! എത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്തു! എന്നാൽ അവന് ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. മറ്റ് ഒരു ഗൂഢാലോചനയാലും അതുപോലെ ഒരു വിപ്ലവത്താലും സിമ്രിയെ നീക്കം ചെയ്യുന്നു. 17-18 വാക്യങ്ങളിൽ, ഉടനെ ഒമ്രി എല്ലാ ഇസ്രായേലുമായി ഗിബദോൻ വിട്ടുചെന്ന് തിർസയെ നിരോധിച്ചു. പട്ടണം പിടിപെട്ടു എന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീവെച്ച് അതിൽ മരിച്ചു കളഞ്ഞു. ഇസ്രായേൽ ദേശത്തെ ഏറ്റവും ശോചനീയമായ അവസ്ഥകൾ, പരിതാപകരമായ സ്ഥിതി, ഇരുണ്ട ദിനങ്ങൾ. എന്നാൽ ഇതിലും ഇരുണ്ട ദിനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചേക്കാമല്ലേ. സിമ്രി ഏലയെ വെട്ടിക്കൊന്നു എന്ന് പടജനത്തിന് അറിവ് കിട്ടിയപ്പോൾ എല്ലാ ഇസ്രായേലും പാളയത്തിൽ വെച്ച് ഒമ്രിയെ രാജാവാക്കിയതായി കാണും. ഗത്യന്തരമില്ലാതെ സിമ്രി രാജധാനിക്ക് തീവച്ചു, അതിൽ മരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതുകൊണ്ടും പ്രശ്നം അവസാനിച്ചില്ല. ഇസ്രായേൽ ജനം രണ്ടായി പിരിഞ്ഞതായും പകുതി പേർ തിപ്നയെ രാജാവാക്കുവാൻ ആലോചിച്ചതായും കാണുന്നു. പകുതി പേർ ഒമ്രിയുടെ പക്ഷവും ചേർന്നു. 21-ഉം 22-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. അന്ന് ഇസ്രായേൽ ജനം രണ്ടു ഭാഗമായി പിരിഞ്ഞു. പാതി ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു. പാതി ജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു. എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു. അങ്ങനെ തിബ്നി പട്ടുപോകുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു. ഒമ്രി തിബ്നയെ കൊല്ലുകയും ഒമ്രി ഭരണം തുടരുകയും ചെയ്തു. ഒമ്രി 12 വർഷം ഭരിച്ചു. അവൻ ചീത്തയായ ഭരണമാണ് നടത്തിയത്. അവന്റെ ദുഷ്ടപ്രവൃത്തികൾ മറ്റെല്ലാവരുടെയും പ്രവൃത്തികളെക്കാൾ അധികമായിരുന്നു എന്ന് നാം 24-ാം വാക്യത്തിൽ വായിക്കും. 25-ാം വാക്യത്തിൽ നാം കാണുന്നത് ഒമ്രി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. 28-ാം വാക്യത്തിലേക്ക് ഇനി വന്നാട്ടെ. ഒമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് ശമരിയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി. ഒമ്രിയുടെ മരണശേഷം അവന്റെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. ഇതേവരെയും നാം കണ്ടതിലേക്കും ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു ഒമ്രി. എന്നാൽ അവന്റെ മകനായ ആഹാബ് അവനേക്കാൾ ദുഷ്ടത പ്രവർത്തിക്കുന്നതായി തുടർന്ന് കാണുവാൻ കഴിയും. അതെ, മത്സരിച്ച് ദുഷ്ടത പ്രവർത്തിക്കുന്നത് പോലെ തോന്നും. അതെ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ മത്സരിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലേ, എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുവാനോ? 31-ാം വാക്യത്തിൽ നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ആഹാബ് ദുഷ്ടനായ രാജാവായിരുന്നു. അവന്റെ ഭാര്യ അവനെ ദുഷ്ടതയുടെ ആ ആധിക്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നവളായിരുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്ന കാര്യത്തിൽ വാസ്തവത്തിൽ അവൾ അവന് തുണയായിരുന്നു എന്ന് തന്നെ പറയാം. ആഹാബ് ചിന്തിക്കാതിരുന്നത് പോലും ഇസബേൽ പ്രവർത്തിച്ചു. അവൾ വളരെ നീതിയായ സ്ത്രീയായിരുന്നു. ആഹാബും ഇസബേലും കൂടി ഒത്തുചേർന്നപ്പോൾ ഏറ്റവും അധികം ദുഷ്ടതയുടെ കൂട്ടുകെട്ടാണ് ഉണ്ടായത്. ഹാമാനും അവന്റെ ഭാര്യയും ദുഷ്ടരായിരുന്നു. ഹെരോദാവും ഹെരോദ്യയും തീർച്ചയായും നീചരായിരുന്നു. എന്നാൽ ആഹാബും ഇസബേലും അവരെക്കാളെല്ലാം ദുഷ്ടന്മാരായിരുന്നു. ഇസബേൽ ഒരു രാജാവിന്റെ പുത്രിയായിരുന്നു. ഇസബേലിന്റെ അപ്പനായ രാജാവ് ബാലിന്റെ പുരോഹിതനും തന്റെ സഹോദരനെ കൊല ചെയ്തയാളുമായിരുന്നു. ഇസബേൽ വലിയ ബുദ്ധിസാമർഥ്യമുള്ളവളും ദുഷ്ടത പ്രവർത്തിക്കുന്നതിന് ഉൾപ്രേരണ ഉള്ളവളും പുരുഷ സ്വഭാവം ഉൾക്കൊള്ളുന്നവളുമായിരുന്നു. നിശ്ചയദാർഢ്യവും മേധാവിത്യ സ്വഭാവവും അവളിൽ അധികം മുന്നിട്ടിരുന്നു. എന്നാൽ ധാർമ്മികമായ യാതൊരു ചിന്തയും അവൾക്കില്ലായിരുന്നു. ധാർമ്മിക ബോധത്തെക്കുറിച്ചുള്ള അവളുടെ മനോഭാവം മരവിച്ചതായിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നവരിൽ ഏറ്റവും ദുഷ്ടയായ സ്ത്രീയാണ് ഇസബേൽ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് തുയത്തേരിലെ സഭയ്ക്ക് ദൂത് നൽകിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. വെളിപ്പാട് 2:20. മേധാവിത്വ സ്വഭാവമുള്ളൊരു സ്ത്രീയായിരുന്നു ഇസബേൽ. സ്വാഭാവിക സ്നേഹം നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലയളവിലാണ് കർത്താവ് ഈ ദൂത് തുയത്തേരയിലെ സഭയ്ക്ക് നൽകിയത്. ഈ ഇസബേലിന്റെ ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കാലയളവിൽ വേറെ ചില കാര്യങ്ങളും സംഭവിച്ചതായി നാം കാണുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 32-ഉം 33-ഉം 34-ഉം വാക്യങ്ങളിൽ താൻ ശമരിയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേര പ്രതിഷ്ഠയുമുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. അവന്റെ കാലത്ത് ബെഥേല്യനായ ഹിയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരളി ചെയ്ത വചനപ്രകാരം അവന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ഗശൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. യെരിഹോ നശിപ്പിക്കപ്പെട്ടപ്പോൾ യോശുവ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. നോക്കണേ, ആഹാബിന്റെയും ഇസബേലിന്റെയും സമയം വരെ യെരിഹോ വീണ്ടും പണിയപ്പെട്ടിരുന്നില്ല. യോശുവ പറഞ്ഞ ആ ശാപം യെരിഹോ പണിത ഹിയേലിന്മേൽ വന്നതായി കാണുവാൻ കഴിയും. വളരെ ചിന്തിപ്പിക്കുന്നതായ അനേകം സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നതായ അധ്യായങ്ങളാണിത്. അടുത്തുള്ള അധ്യായങ്ങളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അതിനു മുൻപ് ഒരു ചോദ്യം, താങ്കളുടെ ജീവിതത്തിൽ ഈ രാജാക്കന്മാരിലൂടെ എന്ത് പാഠമാണ് പഠിക്കുവാൻ സാധിക്കുന്നത്? ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ദൈവം തന്നിരിക്കുന്നതായ സാധ്യതകളിൽ നാം എത്രമാത്രം വിശ്വസ്തരാണ്? അതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവ് എന്നെ ഒരു വിശ്വസ്തതയുള്ള വ്യക്തിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് അവിടുത്തെ വചനത്തിലൂടെ വീണ്ടും ഈ ദിവസം സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ നൽകിത്തന്നിട്ടുള്ളത് ഓർത്ത് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. വചനം അനുസരിക്കുവാൻ, അവിടുന്ന് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. വചനം കേട്ട ഓരോരുത്തരെ അവിടുന്ന് ശക്തീകരിച്ചാട്ട്, ഞങ്ങൾക്ക് അവിടുത്തെ ഹിതപ്രകാരമുള്ളൊരു ദിവസം തന്ന് അനുഗ്രഹിച്ചാട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.